بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസേ ഖുർആൻ നമ്മൾ ഇന്ന് തുടങ്ങേണ്ടത് 212 മുതലാണ്. അതിൻ്റെ മുമ്പ് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായമുണ്ട്, ഇന്നലെ 206-ാമത്തെ ആയത്ത് എടുത്തിട്ടില്ല എന്ന്. ചിലർക്ക് 205 വേണമെന്ന് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം അതൊന്നുകൂടി ആവർത്തിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ അത് വിട്ടുപോയെന്ന് ചിലരും, ചിലര് അർത്ഥം പറഞ്ഞിട്ടില്ല, വ്യാഖ്യാനമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ നമുക്ക് മടിക്കേണ്ട കാര്യമില്ല. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد، وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد. വൈദാ തവല്ല, തവല്ല എന്നുള്ള വാക്കിന് അധികാരമേറ്റു എന്നും പിന്തിരിഞ്ഞു എന്നും അർത്ഥമുണ്ടാകും. രണ്ടർത്ഥപ്രകാരവും വ്യാഖ്യാനമുണ്ട് ഈ ആയത്തിന്. വിശദീകരണത്തിൽ നമുക്ക് പറയാം. വൈദാ തവല്ല, അവൻ പിന്തിരിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ അധികാരമേറ്റാൽ. സആഫിൽ അർളി, ഭൂമിയിൽ പാഞ്ഞു നടക്കും, ഓടി നടക്കും. ലിയുഫ്സിദ ഫീഹ, അതിൽ ഫസാദ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. വയുഹലിക്ക, നശിപ്പിക്കുന്നതിനും വേണ്ടി. അൽ ഹർത്ത, ഹർത്ത് എന്ന് പറഞ്ഞാൽ കൃഷി. വ നെസ്ല്, നെസ്ല് എന്ന് പറഞ്ഞാൽ തലമുറകൾ അഥവാ മനുഷ്യവംശം. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല. ഫസാദ് നമ്മൾ മലയാളത്തിൽ തന്നെ പറയുന്ന വാക്കാണ്. വൈദാ ഖൈലഹു, അവനോട് പറയപ്പെട്ടാൽ, ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്ന്. അഖദത്തുഹു, അവനെ പിടികൂടി. അഖദ പിടിച്ചു, അഖദത്തുഹു അവനെ പിടിച്ചു അഥവാ അവനെ പിടികൂടി. അൽ ഇസ്സത്തു, അന്തസ്. ബിൽ ഇസ്മി, മാന്യത കൊണ്ടുള്ള അന്തസ് അല്ല, ബിൽ ഇസ്മി, കുറ്റം കൊണ്ടുള്ള അന്തസ്. ഫഹസ്ബുഹു ജഹന്നം, അപ്പോൾ അവന് നരകം മതിയാകും. ഫഹസ്ബുഹു, അപ്പോൾ അവന് മതിയാകുന്നതാണ്. അവന്റെ ഹസ്ബ് എന്നാണ് വാക്കിന്റെ അർത്ഥം, അഥവാ അവന് മതിയാകുന്നത്. ജഹന്നമു, നരകമാകുന്നു. ബിഇസൽ മിഹാദ്, എത്ര മോശമായ മടക്കസ്ഥലമാണ്. ഈ ആയത്ത് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്ന് തിരിച്ചു പോകുമ്പോൾ കുരുത്തക്കേട് കാണിച്ചു കൊണ്ടുപോയ ഒരാളെ കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, തഖഫി. പക്ഷെ ഒരാളെ കുറിച്ച് മാത്രമായിട്ട് ഖിയാമന്നാള് വരെ ഒരു വർത്താനം അല്ല പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് പണ്ഡിതന്മാർ ഇതിനെ ഒന്ന് ഹജ്ജുമായി ചേർത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഹജ്ജില് വലിയ വീമ്പളക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ, മൊഹിദ്ദീൻ ഉസ്താദ് അത് വളരെ വിശദമായി പറഞ്ഞതാണ്. മിനായില് ഒക്കെ വന്നിട്ട് പൂർവികന്മാരുടെ പാരമ്പര്യമൊക്കെ എടുത്തു പറഞ്ഞ് പൊങ്ങച്ചം പറയുന്ന ആളുകൾ. അതിനു പകരം അള്ളാഹുവിനെ സ്മരിക്കൂന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കാതെ അവിടെ ബടായി പറയുന്ന ആളുകളുണ്ട്. അവരെ പറ്റിയാണ് തൊട്ടു മുമ്പത്തെ ആയത്തിൽ ഉഹുവ അലദ്ദുൽ ഹിസാം, അവര് സത്യത്തിന്റെ കടുത്ത ശത്രുക്കളാകുന്നു എന്നാ പറയല് വലിയ മഹത്തായ കാര്യങ്ങളുമായിരിക്കും എന്ന് പറഞ്ഞത്. ആ ആളുകൾ ഹജ്ജ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ പിരിഞ്ഞു പോയിട്ട് പിന്നെ എടുക്കുന്ന പണി നാശമുണ്ടാക്കാനാണ്. അതിലവർ ഉൽപാദനം നശിപ്പിക്കും, കൃഷി, അതുപോലെ മനുഷ്യരെയും നശിക്കും. അടിസ്ഥാനപരമായി രണ്ട് ഉൽപാദനങ്ങളാണ് ഉള്ളത്. വ്യവസായത്തിലൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ, രൂപം മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. പരുത്തിക്കുരുവിലുണ്ടായ പഞ്ഞി കുപ്പായമാക്കി മാറ്റും വ്യവസായത്തിൽ. ആ പരുത്തിക്കുരു കൃഷി ഇല്ലെങ്കിൽ ഈ വ്യവസായം പൂട്ടിപ്പോകും. ഏത് വ്യവസായവും അങ്ങനെ തന്നെയാണ്, കൃഷിയെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഉൽപാദന പ്രക്രിയയാണ് ഒന്ന് കൃഷി, രണ്ട് മനുഷ്യവംശം ശുദ്ധമായി നിലനിൽക്കുന്നതാണ് കുടുംബം, തലമുറകൾ, ദുരിയത്ത്, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിലൂടെ. ഇത് രണ്ടും തകർന്നാൽ വലിയ കുഴപ്പമുണ്ടാകും. അതാണ് പിന്നീട് അവരുടെ പണി. വൈദാ തവല്ല സഅഫിൽ അർളിൽ യുഫ്സിദ ഫിഹ വയുഹ്ലിക്കൽ ഹർത്ത വന്നസല. അവർ പിന്തിരിഞ്ഞു പോയാൽ നാട്ടിൽ ഓടി നടക്കും, സഅഫിൽ അർളി നാട്ടിൽ ഓടി നടക്കും, യുഫ്സിദ ഫിഹ അതിൽ ഫസാദ് ഉണ്ടാക്കാൻ, വയുഹ്ലിക്കൽ ഹർത്ത വന്നസല തലമുറകളെയും കൃഷിയെയും തലമുറകളെയും നശിപ്പിക്കാൻ. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല. ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം, വൈദാ തവല്ല അവർ അധികാരമേറ്റാൽ, അഥവാ ഈ ഹജ്ജിൽ വെച്ച് വീമ്പിളക്കിയ ആളുകളാകാം, അല്ലെങ്കിൽ കുഫുർ സത്യത്തിന്റെ ബദ്ധവൈരികളായ ആരുമാകാം, അവര് അധികാരമേറ്റാൽ സംഭവിക്കുന്നതാണ് പറയുന്നത്. അവര് ഭൂമിയിൽ ഓടി നടക്കുകയാണ് ചെയ്യുക. എന്തിന്? വയുഹ്ലിക്കൽ ഹർത്ത വന്നസ്ല, കൃഷിയെയും തലമുറകളെയും നശിപ്പിക്കാൻ. രണ്ടും ഇതിന്റെ വ്യാഖ്യാനമാണ്, രണ്ടും ശരിയുമാണ്, രണ്ടും നമ്മൾ കാണുന്നതുമാണ്. ഹജ്ജ് ചെയ്ത ആളുകൾ ഹജ്ജിന്റെ വിശുദ്ധി ഉൾക്കൊള്ളാതെ വന്നാൽ നാട്ടിലെ നാശം ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതുപോലെ സത്യത്തിന്റെ ശത്രുക്കളായ, അസത്യത്തിന്റെ വക്താക്കളായ ആളുകളുടെ കയ്യിൽ സമൂഹത്തിന്റെ അധികാരവും നിയന്ത്രണവും വന്നാൽ അവര് നാശം ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുക. അതിപ്പോ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് കൃഷിയെ നശിപ്പിച്ചതിന്റെ പേരിൽ കർഷകർ സമരത്തിലാണ്, വേറൊരു ഭാഗത്ത് തലമുറകളെ നശിപ്പിക്കുന്നതിന്റെ പേരിൽ പൗരത്വ പ്രക്ഷോഭവുമാണ്. അത് നമുക്ക് തിരിയും, ഇക്കാലത്തും അത് പുലർന്നു കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഈ സംഗതിക്ക് ഒരു പിന്തുണയും കിട്ടുകയില്ല. പരിശുദ്ധ ഖുർആനിൽ യുഹിബ്ബു ലാ യുഹിബ്ബു എന്നൊക്കെ പറയുന്നിടത്തൊക്കെ ഉള്ള വിവക്ഷ അതാണ്. എല്ലാ അള്ളാഹു അവന് പ്രതികൂലമായിരിക്കും, അവന്റെ മലക്കുകളും അതിന് പ്രതികൂലമായിരിക്കും, മനുഷ്യന്റെ മനസ്സാക്ഷി അവർക്ക് പ്രതികൂലമായിരിക്കും. അവരുടെ അകത്തുനിന്ന് തന്നെ അതിനെതിരെ പൊട്ടലും ചീറ്റലും ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലാതെ കുഫ്ര് സ്വച്ഛമായി നിലനിൽക്കാൻ അള്ളാഹു തആല അനുവദിക്കുകയില്ല എന്നാണ് ലാ യുഹിബ്ബു എന്ന് പറയുന്നതിന്റെ അർത്ഥം. പിന്നെ ഈ ആളുകളുടെ പ്രകൃതത്തെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അത് ഹജ്ജില് പിന്നെ അത് ഉൾക്കൊള്ളാതെ തിരിച്ചു പോകുന്ന, നാട്ടിൽ നാശം ഉണ്ടാക്കുന്നവരായാലും അത് അധികാരമേറ്റ ദുഷ്ടശക്തികൾ ആയാലും, രണ്ടായാലും ശരി, അവരുടെ പ്രകൃതം വൈദാ തൈല ലഹുത്തില്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്ന് അവരോട് ആർക്കും പറയാൻ തന്നെ കഴിയില്ല. അതിന് മാത്രം വലിയ അവസ്ഥയിലായിരിക്കും അവരുടെ നിൽപ്പ്. അഹദത്തുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി, അവരെ അവര് ചെയ്ത കുറ്റങ്ങളുടെ പേരിലുള്ള അന്തസ്, എനിക്കിങ്ങനെ ഒന്ന് പറ്റിപ്പോയി എന്നതല്ല, ആയിരക്കണക്കിന് ആളുകളെ ചുട്ടുകൊന്നു എന്നതിലാണ് അഭിമാനം കൊള്ളുന്നത്. ഇങ്ങനെ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളിൽ അന്തസ് കണ്ടെത്തുകയും അതിൽ നിന്ന് വിരമിക്കണമെന്നോ പടച്ചവനെ പേടിക്കണമെന്നോ ആർക്കും പറയാൻ കഴിയുക പോലും സാധ്യമാകാത്ത വിധമായിരിക്കും ദുരഭിമാനത്തിന്റെ ഗോപുരങ്ങളായിട്ടായിരിക്കും നിൽക്കുക ഇത്തരം ആളുകൾ. അതാണ് അഖദത്തുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി എന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളിൽ തോന്നുന്ന അഭിമാനം നിമിത്തം, അഥവാ ദുരഭിമാനം നിമിത്തം അവന് സാധിക്കുകയില്ല. ഇനിയോ, ഇനി അവനെ പിടികൂടാനും നരകം തന്നെ മതിയാകുന്നു. അഥവാ ദുനിയാവിൽ തിരുത്തി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. ഇനി അവനെ കൈകാര്യം ചെയ്യാൻ മതിയായതാണ് നരകം. അതെത്ര മോശമായ വിരിപ്പാണ്, ചെന്ന് പാർക്കാനുള്ള, കിടന്നുറങ്ങാനുള്ള എത്ര മോശം സ്ഥലമാണ് നരകം. അതിലും മോശമായതൊന്നും ഇനി അവന് കിട്ടാനില്ല എന്നർത്ഥം. പിന്നെ പറഞ്ഞത് അതിന്റെ തുടർച്ച തന്നെയാണ്. ഇതിന്റെ നേർ വിപരീതമായ ആളുകളുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു പോകുകയുള്ളൂ 12-ാമത്തെ ആയത്ത് വരെ. ഇനി എടുത്തിട്ടില്ല എന്ന് പിന്നെയും പറയും. ഇതിന്റെ നേർ വിപരീതം, അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറുള്ള ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവന്റെ അടിമകളോട് വാത്സല്യമുള്ളവനാണ്. ഇനി സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ പൂർണ്ണമായി പ്രവേശിക്കും, അഥവാ അതിന്റെ കൽപ്പനകളും ആഹ്വാനങ്ങളും പൂർണ്ണമായി ഏറ്റെടുക്കുവാനും ആ മാർഗത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിക്കുവാനും പറ്റുന്ന വിധം ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കൂ. അല്ലാതെ ഒരു കാര്യത്തിലും വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, ഒരു കാര്യത്തിലും പിശാചിന്റെ പിന്നാലെ പോകരുത്. കാരണം അവൻ ഇന്നഹു ലക്കും അദുവു മുബീൻ, അവൻ വ്യക്തമായ ശത്രുവാകുന്നു. ഫൈൻ സലൽതും മിൻ ബഅദിമാ ജാഅത്തുകുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ ബയ്യന തെളിവുകൾ അല്ലെങ്കിൽ വ്യക്തമായ ആഹ്വാനങ്ങൾ വന്നു കിട്ടിയതിന് ശേഷവും നിങ്ങൾ തിന്നുകയാണെങ്കിൽ ഫഅലമു അന്നല്ലാഹ അസീസും ഹക്കീം, നിങ്ങൾ കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, അള്ളാഹു അസീസുമാണ്, ഹക്കീമുമാണ്. അള്ളാഹു അജയ്യനാണ്, അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഹക്കീം, അവൻ യുക്തിമാനാണ്, അഥവാ അവനെക്കാളും വലിയ ഒരു ഒരു വർത്തമാനം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അവൻ പറഞ്ഞതിനേക്കാളും, അവൻ കാണിച്ചതിനേക്കാളും നല്ലൊരു മാർഗം കാണിക്കുവാൻ കഴിയില്ല നിങ്ങൾക്ക് എന്ന് താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ചോദ്യമാണ്, ഇനി എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഹൽ യൻദുറൂന ഇല്ലാ അൻ യഅതിയഹുമുല്ലാഹു ഫീ ളലലിൻ മിനൽ ഗമാമി വൽ മലായികത്തി വ ഖുദിയൽ അംർ ഫഇലല്ലാഹി തുർജഉൽ ഉമൂർ. എന്താണ് അവർ കാത്തിരിക്കുന്നത്? അവർക്ക് അള്ളാഹു തആല മേഘക്കുടയും ചൂടി മലക്കുകളുടെ അകമ്പടിയോടുകൂടി നേരിട്ട് വന്ന് കാര്യം തീരുമാനിക്കണം. അതല്ലാത്ത വല്ലതുമാണോ ഇനി അവർ കാത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അഥവാ അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. ഫഇലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങളുടെ അതോറിറ്റി അള്ളാഹു ആകുന്നു, അതിന്റെ എല്ലാറ്റിന്റെയും മടക്കം അവനിലേക്കാകും. സൽ ബനി ഇസ്രായേലൊക്കെ മാർത്തൈനാഹുമിൻ ആയത്തിൻ ബയ്യിന, ബനി ഇസ്രായേലിയരോട് ചോദിച്ചു നോക്കൂ അവരുടെ ചരിത്രത്തിൽ എത്ര അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. എന്നിട്ട് ഇപ്പോ ഇങ്ങനെ ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കണ, അവര് അന്ന് ഒരുപാടെണ്ണം കൊടുത്തിട്ട് മൂമിനായോ എന്ന് അവരോട് ചോദിച്ചു നോക്കൂ. സൽ എന്ന് പറഞ്ഞാൽ ചോദിക്കൂ. അള്ളാഹുവിന്റെ നിഅമത്തിനെ അത് വന്നു കിട്ടിയ ശേഷം മാറ്റിമറിക്കുന്നവർ, അഥവാ അള്ളാഹുവിന്റെ ദീനിനെ മാറ്റിമറിക്കുന്ന ആളുകൾ, അതാണ് ജൂതന്മാർ ചെയ്തത്, അതാണ് ക്രിസ്ത്യാനികൾ ചെയ്തത്. അങ്ങനെയാണ് അവർ ജൂതന്മാരായത്, ക്രിസ്ത്യാനികളായത്. അല്ലെങ്കിൽ അവരാകേണ്ടിയിരുന്നത് ഇസ്ലാമും മുസ്ലിങ്ങളും ഒക്കെ ആയി. ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിശ്ചയം അള്ളാഹു വളരെ കഠിനമായി ശിക്ഷിക്കുന്നവൻ കൂടിയാകും എന്ന് അവർ ഓർത്തുകൊള്ളട്ടെ എന്നർത്ഥം. ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് ബദറിന്റെ മുമ്പ് ഇറങ്ങിയ സൂറത്താണല്ലോ, സൂറത്തുൽ ബഖറ. സ്വാഭാവികമായിട്ടും ബദർ എന്ന് പറയുന്ന മഹാസംഭവം, അതിനെ നേരിടുവാനും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനുമുള്ള ഈമാനികമായ കരുത്ത് വിശ്വാസികളിൽ ഉണ്ടാക്കിയെടുക്കൽ കൂടിയാണ് സൂറത്തുൽ ബഖറയിലെ പരാമർശങ്ങളുടെ ഒക്കെ ഒരു ലാക്ക്. അതുകൊണ്ടുകൂടിയാണ് ഈ വർത്തമാനമൊക്കെ പറയുന്നത്. അതുകൊണ്ട് കാരണം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രയാസത്തിലാണ്. മുഹാജിറുകൾ ദേശത്യാഗം ചെയ്യേണ്ടി വന്നു, അൻസാരികൾ അവരെ സ്വീകരിക്കേണ്ടി വന്നു, പിന്നെയും ഇങ്ങനെ യുദ്ധഭീഷണി നിലനിൽക്കുകയാണ്. അപ്പോ നല്ല കറകളഞ്ഞ ഈമാനും കരുത്തു പകരുന്ന തഖ്വയും ഇതൊക്കെ ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ അത് ഉണർത്തിയെടുക്കുവാനുള്ള വർത്തമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകളുടെ ഒക്കെ അന്തർധാര. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വായിച്ചാൽ നമുക്കിത് വേഗം മനസ്സിലാവും. ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. 212 സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തു ദുനിയ, സുയ്യിന ലില്ലദീന, സുയ്യിന അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു, സയ്യന അലങ്കാരമാക്കി, സുയ്യിന അലങ്കാരമാക്കപ്പെട്ടു, സീനത്ത് അലങ്കാരം, ലില്ലദീന കഫറു നിഷേധിച്ചവർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു, അൽ ഹയാത്തു ദുനിയ ഐഹിക ജീവിതം, ദുനിയാവിലെ ഹയാത്ത്. വയസ്ഹറൂന, അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. സഹിറ എന്ന് പറഞ്ഞാൽ കളിയാക്കി അല്ലെങ്കിൽ പരിഹസിച്ചു എന്ന് പറഞ്ഞു. മിനല്ലദീന ആമനു, വിശ്വാസികളിൽ പെട്ടവരെ. മിനല്ലദീന ഒരു കൂട്ടരിൽ പെട്ടവരെ എന്നാണ്. ആമനു വിശ്വസിച്ച കൂട്ടരിൽ പെട്ടവരെ. വല്ലദീന തഖൗ, എന്നാൽ മുത്തഖികൾ, തഖ്വ പുലർത്തിയവർ. ഫൗഖഹും, അവർക്ക് മുകളിലാകുന്നു. യൗമൽ ഖിയാമ, അന്ത്യനാള്. വല്ലാഹു യർസുഖു, അല്ലാഹു റിസ്ഖ് നൽകുന്നു. മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. എന്താ പറഞ്ഞത്? സുയ്യന ലില്ലദീന കഫറുൽ ഹയാത്ത് ദുനിയ, നിഷേധികൾക്ക് ഐഹിക ജീവിതം അലങ്കാരമാക്കപ്പെട്ടിരിക്കും. മിനല്ലദീന ആമനു, എന്നിട്ട് വിശ്വാസികളിൽ പെട്ടവരെ അവർ കളിയാക്കും. വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ, തഖ്വയുള്ളവർ അന്ത്യനാളിൽ അവർക്ക് മുകളിലാണ്. വല്ലാഹു യർസുഖു മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖ് നൽകുന്നു. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. ഈ പറയുന്നത് മുകളിൽ പറഞ്ഞതിന്റെ, ബനീ ഇസ്രായേലിയരോട് ചോദിച്ചു നോക്കൂ എത്ര അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ബാക്കിയാണ്. യഥാർത്ഥത്തിൽ മൂസാ നബിയുടെ വഴി പോലെ എന്തോ ഒരു അമാനുഷിക ദൃഷ്ടാന്തം കിട്ടാത്തത് കൊണ്ടല്ല ഈ മനുഷ്യര് ഇസ്ലാമിനെ അംഗീകരിക്കാത്തത്. പകരം അവരുടെ അസുഖം എന്താണ്? അവർ ദുനിയാവിനോട് വല്ലാത്ത മമതയിലായി. സുയ്യിനലഹും കഫറു എന്ന, നിഷേധികൾക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് അലങ്കാരമാക്കിയിട്ടുള്ളത്? അത് പിശാച്ചാണ്. ഖുർആൻ തന്നെ അത് മനസ്സിലാക്കി, വേറെ സൂറത്തുൽ ഖുമാനിലൊക്കെ പരാമർശിച്ചു. അവർക്ക് പിശാച്ച് അവരുടെ പ്രവർത്തികള് അലങ്കാരമാക്കി കൊടുത്തിരിക്കുന്നു. ചെയ്യുന്ന കാര്യമൊക്കെ ഇത് മോശം പണിയാണ് എന്ന മനസാക്ഷിക്കുത്ത് ഒഴിവാക്കിയിട്ട് എന്ത് കുറ്റകൃത്യം എന്ത് വേണ്ടാത്തരം ചെയ്താലും ഇതൊക്കെ വളരെ ഉഷാറാണ്, ഞാനാരാ മോൻ എന്ന ഒരു ചിന്താഗതി ആണ് അവർക്കുള്ളത്. നേരത്തെ അഹദത്തുൽ ഇസ്മി, കുറ്റത്തിലുള്ള അന്തസ് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ സംഗതി. അങ്ങനെ ദുനിയാവിന് പ്രാമുഖ്യം നൽകിയിട്ട് അടിപൊളി ഉല്ലാസം ജീവിക്കണം, ഒരു അതിരും വരമ്പും ഇല്ലാതെ സഞ്ചരിക്കണം, എങ്ങോട്ടും എന്തും ചെയ്യാൻ പറ്റണം, ഒരു തടസ്സം ഉണ്ടാകരുത്, ഒരു ഉത്തരവാദിത്വവും ഇല്ല, ഒരു ചോദ്യവും വരരുത്. ഇങ്ങനെ ഐഹിക ജീവിതത്തിൽ ഈ തുകയാനിഹിം യഅമഹു എന്ന് പറഞ്ഞില്ലേ തുടക്കത്തിൽ, അവർ അവരുടെ ധിക്കാരത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇങ്ങനെ ദുനിയാവിനോടുള്ള ഒട്ടിപ്പിടുത്തമാണ് യഥാർത്ഥത്തിൽ അവർക്ക് സത്യം അംഗീകരിക്കാതിരിക്കുവാൻ തടസ്സം. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആ ദുനിയാവിനോടുള്ള അള്ളിപ്പിടുത്തം കാരണം സത്യത്തെ തിരസ്കരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പകരം സത്യം അംഗീകരിച്ച ആളുകളെ കളിയാക്കുക കൂടി ചെയ്യുകയാണ് അവർ. ഇക്കാലത്ത് തന്നെ നമുക്കത് കാണാം. അപ്പൊ അക്കാലത്ത് എന്താ ഉണ്ടായത് നമുക്ക് വേഗം മനസ്സിലാക്കുകയും ചെയ്യും. കള്ളുകുടിയന്മാര് കള്ളുകുടിക്കാത്തവരെ പരിഹസിക്കുകയാണ്. എത്ര ആനന്ദകരമായ ജീവിതം ഇത്! ഇതൊന്നും ആസ്വദിക്കാനും ഇതിന്റെ ഒരു രുചി അറിയാൻ പോലും കഴിയാതെയാണല്ലോ ആ പാവങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഇതിനേക്കാളും ആനന്ദകരവും സന്തോഷകരവുമായി ജീവിക്കാൻ പറ്റില്ല. ഈ മതമൊക്കെ വേണ്ടെന്ന് വെച്ചാൽ, ഈ മതമൊക്കെ ആചരിച്ച് പിൻപറ്റി പാവങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിഡ്ഢികളായി നടക്കുകയാണല്ലോ എന്നാണല്ലോ ഇപ്പോഴും യുക്തിവാദികള്, നിരീശ്വരവാദികള്, നിർമ്മതവാദികള്, ഇസ്ലാം വിരുദ്ധരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും സുന്ദരമായിട്ട് ജീവിക്കാനുള്ള വഴി ഇതാണ്. വിവാഹം വേണ്ട, ആർക്കും ആരോടൊപ്പവും കൂടാ എന്നായാ പോരെ എന്നൊക്കെയാണല്ലോ ചോദ്യങ്ങൾ തന്നെ ചോദിക്കുന്നു. പെണ്ണിന് സ്വാതന്ത്ര്യം വേണം, കുടുംബം വേണ്ട എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അസുഖം ഇതാണ്. ദുനിയാവിലെ ജീവിതത്തിനോട് വല്ലാതെ താല്പര്യം തോന്നിയിരിക്കുന്നു. എന്നിട്ട് അവർക്കറിയാം അത് ശരിയല്ല, പോക്ക് പോയാൽ എവിടെയാണ് എത്തുക എന്നത്. അത് അതിന്റെ ആളുകളെ പരിശോധിച്ചാൽ തന്നെ അറിയാമോ. അങ്ങനെ എത്തുക എന്ന ഈ വിശ്വാസികൾ ജീവിക്കുന്നതാണ് പിന്നെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന വഴി എന്നൊക്കെ അറിയുമ്പോൾ തന്നെ കളിയാക്കുകയാണ്. കാരണം കളിയാക്കിയിട്ട് തങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്ന് ഒരു ഒരു സമാധാനം അവർക്ക് കിട്ടണം, അതിനുവേണ്ടിയായി കളിയാക്കുന്നു. അതാണ് വൈസ്കറൂന മിനല്ലദീൻ ആമനു എന്ന് പറഞ്ഞു. വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ എന്ന ഒരു നാള് വരുന്നുണ്ട്. വൈൻ തസ്ഖറൂന പിന്നാ വൈനാ നസ്ഖറു മിൻകും, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കളിയാക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. പലയിടത്തും അല്ലാതെ സൂചിപ്പിച്ച സംഗതിയാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ മാറി നിൽക്കൂ എന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അതാണ് യൗമുൽ ഖിയാമ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അല്ലാഹു തആല മുഅ്മിനീങ്ങളെ കളിയാക്കുന്നു എന്ന് പറഞ്ഞു, നിഷേധികൾക്ക് ദുനിയാവിനോടാണ് താല്പര്യം എന്ന് പറഞ്ഞു, എന്നിട്ട് അവർ മുഅ്മിനീങ്ങളെ കളിയാക്കുന്നു എന്നും പറഞ്ഞു. എന്നാ പിന്നെ പറയേണ്ടിയിരുന്നത് മുഅ്മിനീകള് മുഅ്മിനുകള് പരലോകത്ത് അവർക്ക് മുകളിലായിരിക്കുന്നാണല്ലോ, അത് പറഞ്ഞില്ല. വല്ലദീന തഖൗ എന്നാണ്, വല്ലദീന ആമനു ഫൗഖഹും യൗമൽ ഖിയാമ എന്നല്ല. അന്ത്യനാളിൽ മുഅ്മിനുകൾ അവർക്ക് മുകളിലായിരിക്കും എന്നല്ലേ പറയേണ്ടത്? മുഅ്മിനീങ്ങളെ അല്ലേ കളിയാക്കിയത്? അല്ല, അള്ളാഹ് വളരെ സൂക്ഷ്മമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നു. വല്ലദീന തഖൗ, തഖ്‌വ പുലർത്തിയപ്പോൾ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈമാൻ ഉണ്ട്, മുഅ്മിനാണ്, മുസ്ലിമാണ്, പക്ഷെ തഖ്‌വ ഇല്ലെങ്കിൽ ആ നിഷേധികളുടെ കൂടെ നരകത്തിൽ കിടക്കേണ്ടി വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു താക്കീത് അതിന്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ടാണ് ആ വല്ലദീന ആമനു എന്ന് പറയാതെ വല്ലദീന തഖൗ എന്ന് പറഞ്ഞു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. മുഅ്മിനീങ്ങൾ നരകത്ത് പോകുന്ന ശിക്ഷിക്കപ്പെടുന്ന സ്ഥിതി ഖുർആനിൽ വേറെയും സൂചിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ജീക്കും മിൻ അദാബിൻ അലീം സൂറത്തുൽ സഫ്. മുഅ്മിനീങ്ങളെ നിങ്ങളെ അദാബിൻ അലീമിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു ബിസിനസ് പറഞ്ഞു തരട്ടെയോ എന്നാണ് ചോദിക്കുന്നത്. തുമിനുന ബില്ലാഹി വ റസൂലിഹി വ തുജാഹിദുന ഫീ സബീലില്ലാഹി ഫീ സബീലിഹി, അള്ളാഹുലും റസൂലിലും വിശ്വസിക്കുക, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ്. ഇത് ചെയ്താൽ മുഅ്മിനുകൾ അദാബിൻ അലീമിൽ നിന്ന് രക്ഷപ്പെടും. അതിന്റെ മറുവശം അത് ചെയ്തില്ലെങ്കിൽ മുഅ്മിനുകൾ അദാബിൻ അലീം അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതുപോലൊരു സൂചനയാണ് ഇവിടെയും നൽകുന്നത്. തഖ്‌വ ഉണ്ടെങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ രക്ഷപ്പെടുകയില്ല. വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. പിന്നെ കളിയാക്കപ്പെടുന്ന ആളുകളുടെ കാര്യം പറയാം. നിങ്ങൾ കളിയാക്കിയാലും അള്ളാന്റെ റിസ്ക് അള്ളയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ റിസ്ക് എന്ന് പറഞ്ഞ വാക്ക് അസല അർത്ഥം ഭക്ഷണം എന്നാണ്. പക്ഷെ എല്ലാം അള്ളാന്റെ റിസ്ക് തന്നെയാണ്. ദുനിയാവിൽ കിട്ടുന്ന മുഴുവനും അള്ളാഹുവിന്റെ റിസ്ക്കാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹുമ ജന്നിബിന ഷൈത്താന വ ജന്നിബിന ഷൈത്താന ഫീമാ റസഖത്തന, ഞങ്ങളിൽ നിന്ന് ചെകുത്താൻ അകറ്റണമേ, ഞങ്ങൾക്ക് റിസ്ക്കായി തന്നതിൽ നിന്നും ചെകുത്താൻ അകറ്റണമേ. അവിടുത്തെ റിസ്ക് ഏതാ? സന്താനമാണ് റിസ്ക്. ഇങ്ങനെ സമ്പത്ത്, സന്താനം, അതുപോലെ സ്വാധീനം, അധികാരം, സമൂഹത്തിന്റെ നിയന്ത്രണം, അന്തസ്, അഭിമാനം, ഇതൊക്കെ അള്ളാന്റെ റിസ്ക് തന്നെയാണ്. വിജ്ഞാനം അള്ളാന്റെ റിസ്ക്കാണ്. എല്ലാ നിഅമത്തുകളും അള്ളാഹുവിന്റെ റിസ്ക്കാണ്. ഇവിടെ അത് പറയണത് എന്തിനാന്ന് വെച്ചാൽ, സത്യവിശ്വാസികൾ മദീനയിൽ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അവിടെ നിന്ന് കലങ്കെട്ടി പോരേണ്ടി വന്നിരിക്കുകയാണ്. മദീനക്കാര് അവരെ ജീവിതത്തിന്റെ പാതി പകുത്തു കൊടുത്ത് സ്വീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. കളിയാക്കുകയാണ് അള്ളാഹു അയച്ച റസൂലാണ് പോലും, എന്നിട്ട് കണ്ടില്ലേ അനുഭവിക്കുന്ന ഗതികേട്. ഇവനെയാണ് ഇപ്പൊ അള്ളാഹു താല അയച്ചിരിക്കുന്നത്, മഹാ കഷ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞാണ് കളിയാക്കുക. അള്ളാന്റെ മറുപടി അത് അള്ളാഹ് തീരുമാനിക്കും ആർക്കാണ് റിസ്ക് കൊടുക്കേണ്ടത് എന്ന്, എന്നൊരു സൂചനയാണ്. അള്ളാഹു കണക്കില്ലാതെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ കഴിയാത്ത വിധം. ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും അവൻ കണക്ക് കൂട്ടാത്തടത്ത് നിന്ന് നിങ്ങൾ തക്വ പാലിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ സത്യം. ഈ ആർക്ക് കണക്കില്ലാതെ, അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹ്ക്ക് കണക്കില്ലാതെയാണോ? അല്ല, കിട്ടുന്ന ആൾക്ക് കണക്കില്ലാതെ, നമുക്ക് കണക്കില്ലാതെയാണ്. അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് നൽകിയിട്ടുള്ള മുഴുവൻ നിഅമത്തുകളെ കുറിച്ചും കൃത്യം കണക്കുണ്ടാവും. പക്ഷെ നമ്മളെ എണ്ണിയാൽ തീരൂല. അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണിയാൽ തീരുകയില്ല. അഥവാ ഇത് കണക്കാക്കാൻ കഴിയില്ല. ഒന്ന്, രണ്ട്, എങ്ങനെ ഇത് കിട്ടി, എങ്ങനെ ഇത് സാധിച്ചു എന്നതും കണക്കാക്കാൻ കഴിയില്ല. ഇതൊരു സൂചനയാണ്. സത്യവിശ്വാസികൾ പരിഹസിക്കപ്പെടുന്ന കാലത്ത് അങ്ങനെയല്ല, ഒരു കാലം വരാൻ പോകുന്നു എന്ന പ്രതീക്ഷ വളർത്തുകയാണ് ചെയ്യുന്നത്. ആ പ്രതീക്ഷ സാക്ഷാത്കരിച്ചതാണ് പിന്നീട് കണ്ടത്. സാമ്രാജ്യങ്ങളുടെ ചരിത്രം വഴിമാറിപ്പോയി ഇസ്ലാമിന്റെ മുമ്പിൽ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു പറഞ്ഞു. ലോകത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചരിത്രം വഴിമാറിയ പോലെ മനുഷ്യ ചരിത്രത്തിൽ ചരിത്രത്തിന് ഗതി മാറേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോ എച്ച് ജി വെൽസ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധ ചരിത്രകാരൻ, അദ്ദേഹത്തിന്റെ വിശ്വചരിത്ര സംഗ്രഹം എന്ന പുസ്തകം പരിഭാഷപ്പെടുത്തിയത് സി അച്യുതമേനോൻ എന്ന് പറയുന്ന മുൻ കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയാണ്. പ്രസിദ്ധീകരിച്ചത് അവരുടെ ബുക്ക് സ്റ്റാളുമാണ്, പ്രഭാത് ബുക്സ്. അതിലുണ്ട് കുറെ മനുഷ്യന്റെ ചരിത്രം തുടക്കം മുതൽ, അഥവാ മനുഷ്യൻ കുരങ്ങായിരുന്ന കാലം മുതൽ, അങ്ങനെയാണല്ലോ അവരുടെ നിലപാട്. ഇങ്ങ് വിവരിച്ചു പോന്നിട്ട് നടുവിലെത്തുമ്പോണ്ട് അറബികളുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ്. അതിൽ എച്ച് ജി വെൽസ് എഴുതിയത് അച്യുതമേനോൻ പരിഭാഷപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരവും ആശ്ചര്യകരവുമായ മഹാസംഭവങ്ങളെ പറ്റിയാണ്. എന്താ സംഭവം? വെറും കാൽനൂറ്റാണ്ട് കാലം കൊണ്ട് അറേബ്യയിൽ നിന്ന് ഒരു പുതിയ ജനത ഉയർന്നു വരികയും അവരുടെ ചൈത്രയാത്രയിൽ അന്നേ വരെ തല ഉയർത്തി നിന്നിരുന്ന റോമ പേർഷ്യ രണ്ട് സാമ്രാജ്യങ്ങൾ കടപുഴകുകയും ചെയ്തു. ലോകം ഇവരുടെ നിയന്ത്രണത്തിലുമായി. ഇതാണ് അത്രയും മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ഈ ബിഹൈരി ഹിസാബ് എന്ന് പറയുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് പറയണത്, നിങ്ങൾ കളിയാക്കിക്കോ, അന്ത്യനാളിൽ നിങ്ങൾ കളിയാക്കുന്നവർ നിങ്ങളുടെ മുകളിലായിരിക്കും. പിന്നെ ദുനിയാവിലെ റിസ്ക് അത് അല്ലാഹ് തീരുമാനിക്കും ആർക്കാ വേണ്ടത് എന്ന് കണക്കില്ലാതെ കൊടുക്കേണ്ടത്. കാനന്നാസു ഉമ്മത്തം വാഹിദത്തൻ ഫബഅഥ അല്ലാഹു നബിയീന മുബശ്ശിരീന വമുന്ദിരീൻ وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوا الكتاب من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. ഈ ആയത്ത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം, അബദ്ധം പറ്റാൻ നല്ല സാധ്യതയുള്ള ആയത്താണ്. കാനന്നാസു ജനങ്ങളായിരുന്നു, ഉമ്മത്തൻ വാഹിദത്തൻ ഒരൊറ്റ ഉമ്മത്ത്, ഫബഅസല്ലാഹു എന്നിട്ട് അള്ളാഹു നിയോഗിച്ചു, അന്നബിയീന നബിമാരെ, മുബശ്ശിരീന മുന്നറിയിപ്പ് സന്തോഷവാർത്ത അറിയിക്കുന്നവരായി, വമുന്ദിരീൻ മുന്നറിയിപ്പ് നൽകുന്നവരും ആയി, വഅൻസല മഅഹുൽ കിതാബ അവരോടൊപ്പം അവൻ ഇറക്കി, അഞ്ചല അവൻ ഇറക്കി, മഴഹും അവരോടൊപ്പം അൽ കിതാബ വേദഗ്രന്ഥത്തെ, ബിൽ ഹഖി സത്യവുമായിട്ട്, ലിയഹ്കുമ ബൈനന്നാസി ജനങ്ങൾക്കിടയിൽ, ലിയഹ്കുമ അവർ വിധി കൽപ്പിക്കാൻ വേണ്ടി, ആ നബി വിധി കൽപ്പിക്കാൻ വേണ്ടി, ബൈനന്നാസി ജനങ്ങൾക്കിടയിൽ, ഫീമഖ്തലഫു ഫീഹി ഫീമാ ഒന്നിൽ, ഇഖ്തലഫു അവർ ഭിന്നിച്ചിരിക്കുന്നു, ഫീഹി അക്കാര്യത്തിൽ അവർ ഭിന്നിച്ച കാര്യത്തിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി എന്നർത്ഥം. ലിയഹ്കുമ ബൈനന്നാസി ഫീമഖ്തലഫു ഫീഹി. വമഖ്തലഫ ഫീഹി അതിൽ ഭിന്നിച്ചിട്ടില്ലതാനും, വ ആൻഡ് മാ ഒന്ന് അല്ല മാ ഇല്ല മാ ഇഖ്തലഫ ഭിന്നിച്ചിട്ടില്ല ഫീഹി അതിൽ ഇല്ല ഇല്ലല്ലദീന ഒരു കൂട്ടർ അല്ലാതെ ഊത്തൂഹു അത് നൽകപ്പെട്ട ഒരു കൂട്ടർ അല്ലാതെ ഭിന്നിച്ചിട്ടില്ല മിം ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത് മിം ബഅദി ശേഷം മാ ജാഅതുഹും അവർക്ക് വന്നു കിട്ടിയ ശേഷം അൽ ബയ്യിനാത്തു തെളിവുകൾ അത് നൽകപ്പെട്ട ഒരു കൂട്ടർ അവർക്ക് തെളിവുകൾ വന്നു കിട്ടിയ അത് നൽകപ്പെട്ടവർ തെളിവുകൾ വന്നു കിട്ടിയ ശേഷമല്ലാതെ ഭിന്നിച്ചിട്ടില്ല ബഗയൻ ബൈനഹും അവർക്കിടയിലുള്ള വിദ്വേഷത്തിന്റെ പേരിൽ ഫഹദല്ലാഹു എന്നിട്ട് അള്ളാഹു ഹിദായത്തിലാക്കി അല്ലദീന ആമനു വിശ്വസിച്ചവരെ ലിമഖ്തലഫു ഫീഹി അവർ ഭിന്നിച്ച കാര്യങ്ങളിൽ മിനൽ ഹഖി ഹഖിൽ നിന്ന് വഴികാട്ടിക്കൊടുത്തു ബി ഇദ്നിഹി അവന്റെ അനുമതിയോടുകൂടി വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം വല്ലാഹു യഹ്ദി അല്ലാഹു സന്മാർഗത്തിലാക്കും അല്ലെങ്കിൽ വഴികാട്ടിക്കൊടുക്കും മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇലാ സിറാത്തിൽ മുസ്തഖീം മുസ്തഖീമായ സിറാത്തിലേക്ക് അതിന്റെ അർത്ഥം പറയാൻ പാടില്ല അത് നമ്മൾ വാത്തിയിൽ പഠിച്ചത് അല്ലേ നേരായ മാർഗത്തിലേക്ക് എന്താ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു നോക്കാം അപ്പൊ തിരി കാനന്നാസു ഉമ്മത്തം വാഹിദത്ത് ജനങ്ങൾ ഒറ്റ സമൂഹമായിരുന്നു ഫബഅസല്ലാഹു നബിയീന അല്ലാ നബിമാരെ നിയോഗിച്ചു മുബശ്ശിരീന വ മുന്ദിരീൻ സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ട് വ അൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ്ഖി സത്യവുമായിട്ട് അവരുടെ കൂടെ ഗ്രന്ഥവും ഇറക്കി ലിയഹ്കുമ ബൈനന്നാസി ഫീമഖ്തലഫൂ ഫീഹി ജനങ്ങൾക്കിടയിൽ അവർ ഭിന്നിച്ച വിഷയങ്ങളിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി ഭിന്നിച്ച വിഷയങ്ങളിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി റസൂലുള്ളമാരെയും അയച്ചു കിതാബ് മറക്കിയെന്ന് സംഗതി മനസ്സിലാക്കാതെ വായിച്ചു നോക്കി അർത്ഥം പറഞ്ഞു കേട്ടെ എന്നിട്ട് പറഞ്ഞു ومختلف فيه الا الذين اوتوه من بعد ما جاءتهم البينات بغيا بين ومختلف فيه ادل بنيച്ചില്ല الا الذين اوتوه അത് നൽഗപ്പെട്ടവർ അല്ലാതെ മിം ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്ത് ബയ്യിനാത്ത് വന്നു കിട്ടിയ ശേഷം അത് നൽഗപ്പെട്ടവർ അല്ലാതെ ബിന്നിച്ചില്ല ബഗയൻ ബൈനഹും അവർക്കിടയിലുള്ള വിദ്വേഷത്താൽ ഒന്നുകൂടി പറയാം വമഖ്തലഫ ഫീഹി അതിൽ ഭിന്നിച്ചില്ല ഏതിൽ അള്ളാഹു ഇറക്കിയ കിതാബിൽ അല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയ ദീനിൽ എന്നർത്ഥം ഇല്ലല്ലദീന ഊത്തൂഹു അത് നൽകപ്പെട്ടവർ അല്ലാതെ ഭിന്നിച്ചില്ല ആ ഭിന്നിച്ചത് എപ്പോഴായിരുന്നു മിംബ അതിമാ ജാഅതുഹുൽ ബയ്യിനാത്ത് സകല തെളിവുകളും വന്നു കിട്ടിയ ശേഷമായിരുന്നു ഭിന്നിച്ചത് എന്തുകൊണ്ടാണ് ഭിന്നിച്ചത് ബഗയൻ ബൈനഹു അവർക്കിടയിലുള്ള വിദ്വേഷത്തിന്റെ പേരിലാണ് ഭിന്നിച്ചത് ഫഹദല്ലാഹു എന്നിട്ട് അള്ളാഹു ഹിദായത്തിലാക്കി മയ്യഷ അവൻ ഉദ്ദേശിക്കുന്നവരെ ഇലാ സിറാത്തി മുസ്തഖീം മുസ്തഖീമായ സിറാത്തിലേക്ക് ഒന്നുകൂടി പറയാം കാനന്നാസു ഉമ്മത്തം വാഹിദത്തൻ ജനങ്ങൾ ഒറ്റ സമൂഹമായിരുന്നു ഫബഅസല്ലാഹു നബിയീന മുബശ്ശിരീന വ മുന്ദിരീന എന്നിട്ട് അല്ലാഹു തആല സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായി നബിമാരെ നിയോഗിച്ചു വ അൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ്ഖി സത്യവുമായിട്ട് അവരോടുകൂടെ കിതാബ് മറക്കി എന്തിന് നബിമാരെ നിയോഗിച്ചതും കിതാബ് മറക്കിയതും എന്തിന് ലിയഹ്കുമ ബൈനന്നാസി ഫീമഖ്തലഫൂ ഫീഹി ജനങ്ങൾ ഭിന്നിച്ച കാര്യങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി. വമഖ്തലഫ ഫീഹി, അതിൽ ഭിന്നിച്ചില്ല, ഇല്ലല്ലദീന ഊതൂഹു, അത് കിട്ടിയവരല്ലാതെ, മിൻ ബഅദിമാ ജാഅതുഹുൽ ബയ്യിനാത്ത്, തെളിവുകൾ വന്നു കിട്ടിയ ശേഷം, ബഗയൻ ബൈനഹും, വിദ്വേഷത്താൽ, അത് നൽകപ്പെട്ടവർ തെളിവുകൾ വന്നു കിട്ടിയ ശേഷവും വിദ്വേഷത്താൽ മാത്രമാണ് ഭിന്നിച്ചത്. അല്ലെങ്കിൽ വിദ്വേഷത്തിന്റെ പേരിൽ തെളിവുകൾ കിട്ടിയ ശേഷവും ഈ അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിന്റെ ദീനും കിട്ടിയവർ മാത്രമാണ് ഭിന്നിച്ചത്. തിരിച്ച് അങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും സംഗതി ഒന്നു തന്നെയാണ്. ഭിന്നിച്ച ആളുകൾ ഇത് കിട്ടിയവർ തന്നെയാണ്, അല്ലാതെ കിട്ടാത്തവർ ഭിന്നിച്ചു പോയതല്ല എന്നാണ്. ഫഹദല്ലാഹുല്ലദീന ആമനു, അപ്പോൾ വിശ്വസിച്ച ആളുകളെ അല്ലാഹു തആല നേർമാർഗത്തിലേക്ക് നയിച്ചു. ഇമഖ്തലഫു ഫീഹി മിനൽ ഹഖ്, സത്യത്തിൽ നിന്ന് ആ ഭിന്നിച്ചവർ ഭിന്നിച്ച കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ അനുമതിയോടെ വിശ്വസിച്ചവരെ അള്ളാഹു നിർമാർഗത്തിലാക്കി. വല്ലാഹു യഹ്ദി മൻ യശാ ഇലാ സിറാത്തിൽ മുസ്തഖീം, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ മുസ്തഖീമായ സിറാത്തിലേക്ക് നയിക്കും. ഈ ആയത്ത് ഓതുമ്പോ നമുക്കിങ്ങനെ തോന്നുക, ആദിയിൽ ജനങ്ങളൊക്കെ ഒന്നായിരുന്നു, പിന്നീട് അള്ളാഹു തആലയാണ് ഈ കുഴപ്പമുണ്ടാക്കിയത് എന്നാ. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെയോ, ഇത് മനസ്സിലാകണമെങ്കിൽ ഇത് ഏത്തറങ്ങണ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി പോകണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബദർ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നേരിടുവാനുള്ള കരുത്തു പകരാനാണ് ഇതൊക്കെ പറയുന്നത്. അതില് ഉദ്ഖുലു ഫിസിൽമി കാഫ, നിങ്ങൾ ദീനു പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ മുമ്പ് കുറെ വർത്തമാനങ്ങൾ അവിടെ നിന്നാണല്ലോ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഹജ്ജിനെ കുറിച്ചുള്ള പരാമർശത്തിലേക്ക് പോയത് പോലും കാത്തിലു, പിന്നെ വക്തുലുഹും ഹൈസു തഖിഫ്തുമൂഹും, അതിന്റെ മുമ്പ് 190-ാമത്തെ ആയത്തിൽ വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും, അവിടെ നിന്നാണ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ഇടയിലാണ് അപ്പൊ ഹജ്ജിന് പോകുമ്പോഴോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഹജ്ജിനെ കുറിച്ച് വിശദീകരിച്ചത്. ഇനി ഇവിടെ വ്യക്തമാക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഇങ്ങനെ യുദ്ധം ഉരുണ്ടുകൂടുമ്പോ സഹാബിമാർക്ക് അവരുടെ ബന്ധുക്കളാണല്ലോ അപ്പുറത്തുള്ളത്, ഒരാശങ്കയുണ്ട്. അതെന്താന്ന് വെച്ചാല്, ഇങ്ങനെ സത്യവും അസത്യവും തമ്മിൽ സംഘട്ടനം, എന്നിട്ട് സത്യത്തിന്റെ ആളുകളോട് അസത്യത്തിന്റെ ആളുകൾ യുദ്ധത്തിന് വരിക, കാരണം തങ്ങളുടെ ബാക്കിയുള്ളവര് ഹിദായത്തിലായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സഹാബികൾ എല്ലാവരും, അന്നത്തെ മുഅ്മിനീങ്ങൾ മുഴുവൻ. അപ്പോഴാണ് ഒരു ഭീഷണി വരുന്നത്, അവര് നമുക്ക് സത്യത്തിന്റെ ആളുകൾക്കെതിരെ നമ്മുടെ ബന്ധുക്കൾ തന്നെ ആയ ആളുകൾ യുദ്ധത്തിന് കൂടി വരുന്നുണ്ട്, അപ്പൊ ഇനിയിപ്പോ അവരോട് യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങളിൽ ചിലർ കൊല്ലപ്പെടുകയും അവരിൽ പലരെയും ഞങ്ങൾ കൊല്ലുകയും ചെയ്യേണ്ടി വരുമല്ലോ പടച്ചു എന്നൊക്കെയുള്ള ഒരു മനംപെരട്ടൽ ഉണ്ടാകുമ്പോൾ തോന്നുന്ന ചോദ്യമാണ് അള്ളാഹിനോട്, പടച്ചോന് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? നമുക്കിപ്പോ തോന്നുന്ന പോലെ തന്നെ എല്ലാ മനുഷ്യന്മാരും അങ്ങോട്ട് നന്നായി ജീവിക്കണം അവസ്ഥയാക്കിയപ്പോൾ മുസ്ലിം സമുദായത്തിൽ തന്നെ കുറെ വാദപ്രതിവാദം, പിന്നെ ഇസ്ലാമും മുസ്ലിങ്ങളും അതല്ലാത്തവരോട് കുറെ പിന്നെ അഭിപ്രായ സംഘട്ടനം, ഭയങ്കര ചർച്ച, സംവാദം, വാഗ്വാദം, ഭീഷണി, ഇസ്ലാമോഫോബിയ, ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ട് പഠിച്ചാലും അനക്ക് എല്ലാവരെയും അങ്ങോട്ട് സേർമാർഗത്തിലാക്കിക്കൂടെ? നമ്മുടെ ഇക്കാലത്തും ഏത് സാധുവിനും തോന്നുന്ന ചോദ്യമാണ്. അതിനുള്ള പറഞ്ഞ മറുപടിയാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരുന്നു പണ്ട്, അല്ലല്ല ഈ കുഴപ്പമുണ്ടാക്കിയത്. പിന്നെയോ, ആദിയിൽ മനുഷ്യൻ ഒരു നിങ്ങൾ പറയണത് പോലെ ഒറ്റ ഉമ്മത്ത് ആയിരുന്നു. ആദം അലൈഹി ഇസ്ലാം ഇണയും ഭാര്യ ഹവ്വാ ബീവിയും വീട്ടിലേക്ക് ഭൂമിയിലേക്ക് വന്നു, പിന്നെ അവരുടെ സന്താന പരമ്പരകൾ, അവരൊക്കെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുക, വേറെ ഒരു അലമ്പും ഇല്ല, വളരെ ഉത്തമമായ സമൂഹമായിട്ട് അവർ കഴിയുന്നതായിരുന്നു. പക്ഷെ പിന്നെ എന്തുണ്ടായി? അവർ ഭിന്നിച്ചു, അഥവാ സത്യത്തിൽ നിന്ന് അവർ തെറ്റിപ്പോയി. തെറ്റിപ്പോയപ്പോ പിന്നെയും ആളുകളെ രക്ഷിക്കണം, അതിന് അള്ളാഹു തആല എന്ത് ചെയ്തു? فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി കിതാബ് സഹിതം നബിമാരെ അയച്ചു. അപ്പൊ ഭിന്നിപ്പാണ് ആദ്യം ഉണ്ടായത്, അല്ലാതെ നബിമാർ വന്ന് ഭിന്നിപ്പുണ്ടാക്കിയതല്ല. ഭിന്നിപ്പുണ്ടായപ്പോൾ അവരെ തിരുത്തുവാൻ വേണ്ടി നൂഹ് അലൈഹിസ്സലാം വന്നു. അതുപോലെയാണ് ഓരോ നബിമാരും വന്നു. നബിമാരുടെ പ്രത്യേകത അതിന്റെ ഇടക്ക് പറയുന്നുണ്ട്, മുബശ്ശിരീനവ മുന്തിരി. അവർ വന്നിട്ട് ബലം പ്രയോഗിച്ച് ആരെയോ പിടിച്ച് മാറ്റുകയായിരുന്നു, പകരം അവർ സന്തോഷ വാർത്ത അറിയിക്കുകയായിരുന്നു. അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചാൽ ഇദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തു ഹസന വല നുഹിയന്നഹു ഹയാത്തം തയ്യിബ വല നജ്സിയന്നഹു അജ്റഹും ബി അഹ്സനി മാ കാനു. നല്ല ജീവിതം തരും, പരലോകത്ത് സ്വർഗവും തരും. ദുനിയാവിലും ഹസനത്ത് തരും, ആഖിറത്തിലും ഹസനത്ത് തരും. ഇങ്ങനെ സന്തോഷ വാർത്തയായിരുന്നു. പിന്നെയോ, ഓ മുന്തിരിയും മുന്നറിയിപ്പുകാരുമായിരുന്നു. അത് നിങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹസിറത് ദുനിയാവൽ ആഖിർ, ഇഹലോകവും പരലോകവും പരാജയപ്പെടും. ദുനിയാവിൽ ഫസാദ് ഉണ്ടാകും, പരലോകത്ത് നരകവും അനുഭവിക്കേണ്ടി വരും. ഇതാണ് മുന്നറിയിപ്പ്. ഇത് നബിമാരുടെ മാത്രം പ്രത്യേകതയാണ്. ഇങ്ങനെ മുന്നറിയിപ്പും സന്തോഷ വാർത്തയുമായിട്ട് എഴുന്നേറ്റ് നിന്ന നബിമാരല്ലാത്ത ഒരാളെ നമുക്ക് കാണും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ലോകത്ത് ഇന്നേ വരെ ഒരാൾ, ഞാൻ പറയുന്നത് അംഗീകരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നും അല്ലെങ്കിൽ കുടുങ്ങും നിങ്ങൾ എന്നും പറഞ്ഞ് മനുഷ്യകുലത്തിന്റെ മുമ്പിൽ വന്നിട്ടില്ല. ഗാന്ധിജി മനുഷ്യരെ ഒരുപാട് സ്വാധീനിച്ചയാളാണ്. പക്ഷേ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഇത് പ്രകാരമേ നടക്കൂ എന്ന് നടക്കാവൂ എന്നൊന്നുമല്ല. കാർൾ മാർക്സ് ചരിത്രത്തിൽ ഇനി ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം ദീർഘവീക്ഷണം ചെയ്യുകയായിരുന്നു. അതാണ് പൊളിഞ്ഞു പോയത്. ഇനി കമ്മ്യൂണിസം വരും, ഗവൺമെന്റ് ഇല്ലാതെയായി പോകുന്ന, പക്ഷെ കമ്മ്യൂണിസ്റ്റുകൾ ഗവൺമെന്റ് കയറിക്കൂടാൻ വേണ്ടി ശ്രമിക്കുക എന്നല്ലാതെ ഗവൺമെന്റ് ഇല്ലാതെയായി പോകുന്നൊന്നും കണ്ടിട്ടില്ല. കാൾ മാർക്സിന്റെ നിലപാട് അങ്ങനെയാണ്, കുറച്ച് കഴിഞ്ഞാൽ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ഇപ്പൊ പ്രഭാതമാണ്, കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമാകും, അത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വൈകുന്നേരമാകും എന്ന് പറഞ്ഞതുപോലെ ചരിത്രത്തിന്റെ ഭൗതികവാദപരമായ വിശകലനമാണ് കാൾ മാർക്സ് നടത്തിയത്. ഇവരൊക്കെയാണല്ലോ മനുഷ്യപുരത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഏറ്റവും സ്വാധീനിച്ച മനുഷ്യന്മാർ. പക്ഷെ അവരാരും ഞാൻ പറഞ്ഞത് അംഗീകരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ കുടുംബം ലോകത്തോട് പറഞ്ഞു, അഭിപ്രായം നിഗമനം കാഴ്ചപ്പാട് ഒക്കെ പറഞ്ഞു തരും. എന്നാൽ റസൂലുള്ളമാർ അങ്ങനെയല്ല, മുബശ്ശിരീനവ മുന്തിരീന. അങ്ങനെ ജനങ്ങൾ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയതിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി നബിമാരും കിതാബും ഒക്കെ വന്നു. പിന്നെ അല്ല പറയാണ് ഈ ഭിന്നിപ്പ് എങ്ങനെ ഉണ്ടായത്? അത് പിന്നെയും ഉണ്ടായി. നബിമാർ വന്നപ്പോഴും ഭിന്നിപ്പുണ്ടായി, നബിമാരോട് തന്നെ ഒരു കൂട്ടർ ഭിന്നിച്ചുപോയി. ആ ഭിന്നിച്ചത് എങ്ങനെയാണ്? അത് നബിമാരുടെ സന്ദേശം കിട്ടിയവർ തന്നെയാണ് സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയത്. അവർക്കത് സത്യമാണ് എന്നതിന്റെ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഊത്തുഹു, കിട്ടാത്തവരല്ല, കിട്ടിയവർ തന്നെയാണ് പോയത്. വമഖ്തലഫ ഫീഹി, അതിൽ ഭിന്നിച്ചില്ല, ഇല്ലല്ലദീന ഊത്തുഹു, അത് കിട്ടിയവരല്ല. കിട്ടാത്തത് കൊണ്ട് സത്യത്തിൽ നിന്നകന്നു പോയതല്ല ചെയ്തത്, കിട്ടിയവർ തന്നെയാണ് പോയത്. സത്യം കിട്ടുക മാത്രമല്ല, പ്രവാചകന്മാരുടെ സന്ദേശവും കിട്ടി, അതിന്റെ തെളിവുകളും കിട്ടി, അത് ബോധ്യപ്പെടുത്തുന്ന അടയാളങ്ങളും അവർക്ക് കിട്ടി. എന്നിട്ടും അവർ ഭിന്നിച്ചത് എന്തിന്റെ പേരിലാണ്? ബഗയൻ ബൈന, ആ ഗോത്രത്തിൽപ്പെട്ടവൻ, ആ വംശത്തിൽപ്പെട്ടവൻ പറഞ്ഞ അത് ഞാൻ അംഗീകരിക്കില്ല, അത് ഞങ്ങൾക്ക് സമ്മതമല്ല, ആ നാട്ടുകാരനെ പറഞ്ഞതെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് ബഗി, പരസ്പര വിദ്വേഷം, പരസ്പര അതിക്രമം എന്നൊക്കെ അർത്ഥം. അങ്ങനെ കുറെ ആളുകൾ നബിമാരുടെ ഗോത്രം, നബിമാരുടെ വംശം ഒക്കെ പറഞ്ഞു ഭിന്നിച്ചു. ഇത് പറയുന്ന സമയത്ത് മദീനയിലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ലമ അള്ളാന്റെ റസൂലാണെന്നും ഖുർആൻ അള്ളാന്റെ കിതാബാണെന്നും അറിയാത്തവരല്ല ഇസ്ലാമിന്റെ മുഖ്യ ശത്രുക്കളായി രംഗത്ത് വന്നിട്ടുള്ള യഹൂദന്മാർ. പിന്നെ എന്താണ് അവർ അംഗീകരിക്കാത്തത്? ബഖിയിന്റെ പേരിൽ, അറബികളിൽപ്പെട്ടവൻ, ഇസ്മായിലുകളിൽപ്പെട്ടവൻ, ഉമ്മിയകളിൽപ്പെട്ടവൻ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നാലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, ഇസ്രായേലികളിൽ നിന്നാകണം. ഇതാണ് ബഖിയൻ ബൈനഹു എന്ന് പറഞ്ഞു. ഇത് പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു എന്നർത്ഥം. ഈസാ അലൈഹിസ്സലാമിനെ തള്ളിക്കളഞ്ഞത് യഹൂദന്മാർ ബഖിയിന്റെ പേരിലാണ്. സഖരിയ അലൈഹിസ്സലാമിനെ ബനി ഇസ്രായേലിയർ കൊന്നുകളഞ്ഞത്, യഹ്യ അലൈഹിസ്സലാമിനെ കൊന്നുകളഞ്ഞത് ബഖിയിന്റെ പേരിലാണ്. ഇങ്ങനെ ചരിത്രത്തിലെ ഏത് കുഫറിന്റെയും ചരിത്രം എടുത്തു നോക്കിയാൽ സത്യം മനസ്സിലാകാഞ്ഞിട്ടല്ല, പകരം അത് കൊണ്ടുവന്നവരോടുള്ള വംശവർഗ വർണ്ണ വിദ്വേഷങ്ങളുടെ പേരിലാണ് അംഗീകരിക്കാൻ കഴിയാത്തത്. നമ്മുടെ ഇവിടെ ഇസ്ലാമിനോട് എതിരാളികള കുറെ ആളുകൾ വരുന്നതിന്റെ ന്യായം എന്താ? ഇസ്ലാം ഭാരതീയമല്ല, ആസ്യത് ഹിമാചലത്തിന്റെ ഇടയിലല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അതെങ്ങാനും ആയിരുന്നെങ്കിൽ ഈ ഭാരതീയ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് അള്ളാന്റെ റസൂലിനെ അങ്ങോട്ട് വിട്ടുകിട്ടാൻ മുസ്ലിങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരുമായിരുന്നു. ഇത് പുറത്തായിപ്പോയി, വിദേശിയാണ്, ഞങ്ങൾ സ്വദേശിയാണ്. ഇതാണ് അടിസ്ഥാനം, ഇതാണ് ബഖി എന്ന് പറഞ്ഞത്. സത്യമാണോ അല്ലേ എന്നുള്ളതല്ല, വന്നത് വിദേശത്തു നിന്നാണോ അല്ലേ എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രശ്നം. ബഖിയും ബൈനഹും, എന്നിട്ട് അപ്പൊ ഒരു സംഘടനയാണല്ലോ, അഭിപ്രായ സംഘടനമാണ്. പിന്നെ അതാണ് ശരി, ഇതാണ് ശരി, ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോ സത്യത്തിന്റെ ആളുകൾക്കെതിരെ അസത്യത്തിന്റെ ആളുകൾ വരും, അത് നേരിടേണ്ടി വരും. അപ്പൊ എന്തുണ്ടായി? ഫഹദല്ലാഹുല്ലദീന ആമനു ലിമഖ്തലഫു ഫീഹി മിനൽ ഹഖ്. സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയവർ പോയ വിഷയത്തിലൊക്കെ ഉണ്ടല്ലോ, അള്ളാഹു തആല അള്ളാഹുവിൽ വിശ്വസിച്ചവരെ, നബിമാരെ വിശ്വസിച്ചവരെ, വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചവരെ ഹിദായത്തിലാക്കി. വല്ലാഹു യഹ്ദി മൻ യശാ ഇലാ സിറാത്തിൽ മുസ്തഖീം. സത്യം ആര് മൂടി വെച്ചാലും ശരി, എത്ര തല്ലി തകർക്കാൻ നോക്കിയാലും ശരി, എത്ര ഭീഷണിപ്പെടുത്തിയാലും ശരി, അള്ളാഹ്ക്ക് അവൻ ഉദ്ദേശിച്ചവരെ സന്മാർഗത്തിലാക്കാൻ അതൊന്നും തടസ്സമാകുകയില്ല. അവൻ ഉദ്ദേശിച്ചവരെ നേർമാർഗത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അവിടെ ആസ്പദിച്ചു നോക്കിയ വേഗം നമുക്കത് മനസ്സിലാകും. ദൂതന്മാരെതിർത്താലും, മുശിരിക്കുകൾ നശിപ്പിക്കാൻ വന്നാലും, വേറെ ആരും മുനാഫിക്കുകൾ തുരക്കാൻ നോക്കിയാലും അതൊന്നും നടക്കാൻ പോകുന്നു. അതൊന്നും അള്ളാഹുവിന്റെ മശീയത്തിന്റെ മുമ്പിൽ തടസ്സമാകുകയില്ല. അവിടെയൊന്നും തോറ്റു പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഇക്കാലത്തും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ എതിരാളികൾ ഇസ്ലാമിനെ വിഴുങ്ങിക്കളയുമോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഹിദായത്ത് വേണോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ ഹിദായത്ത് വേണമെന്ന് തീരുമാനിച്ചവർക്ക് ഹിദായത്ത് കൊടുത്താൻ ഇസ്ലാമിന്റെ എതിരാളികളുടെ പിത്തലാട്ടങ്ങളൊന്നും ഒരു നിലക്കും കാരണമാകുകയില്ല എന്നാണ് അള്ളാഹു തആല സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല നബിമാരെ അയച്ചത് കൊണ്ടല്ല ഭിന്നത ഉണ്ടായത്. ഭിന്നത ഉണ്ടായപ്പോ രക്ഷിക്കാൻ വേണ്ടി വന്ന നബിമാരെ ആളുകളെ തള്ളിക്കളഞ്ഞപ്പോഴാണ് സത്യവും അസത്യവും തമ്മിലുള്ള വിരസൽ ഉണ്ടായത് എന്ന് വ്യക്തമാക്കുകയാണ് അള്ളാഹു തആല ചെയ്യുന്നത്. അതിന്റെ മുമ്പ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരലമ്പുമില്ലാത്ത സ്വച്ഛമായ സമൂഹമായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് അല്ലാഹു ഈ ആയത്തിന്റെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر الذنوب صلى الله على محمد وعلى آله وصحبه وسلم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.